ദൈവത്തിനാട് നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയോട് സ്ഥിരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. അമ്മേ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ഒത്തുചേരുവാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടി വരവ് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. അവിടെ എവിടെയായിരുന്ന ഇന്നത്തെ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന ഒരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ഉള്ളങ്ങളെയും അവിടുന്ന് അറിയുന്നു. എമ്പുരാനെ, നിനക്ക് വേണ്ടി ദൈവമൊരുക്കത്തോടെ നിൽക്കുവാൻ തക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമേ. പരിശുദ്ധ നോമ്പിന്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു വരുന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ നിൽക്കാൻ ദൈവം സഹായിക്കണമേ. ദൈവമേ, നോമ്പിന്റെ പരിശ്രമത്തിലേക്ക് ഞങ്ങളെ അടുത്തു. ദൈവമേ, പുതിയ ആഴ്ചയിൽ ദൈവമേ കഷ്ടാനുഭ ആഴ്ചയുടെ അനുഭവത്തിലേക്ക് ഞങ്ങൾ വരുന്നു. അവിടുത്തെ കഷ്ടപ്പാടുകളെയും പങ്കപ്പാടുകളെയും ഓർക്കുന്ന ദിവസങ്ങൾ ദൈവമേ, അനുഗ്രഹത്തോടെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ ഓർക്കുവാനും അവിടുത്തെ കുറിച്ചിലേക്ക് നോക്കി അതിനർത്ഥം കണ്ടെത്തുവാനും തക്കൊണ്ട് ഞങ്ങൾ അവിടുന്ന് സഹായിക്കണമേ. അൽമിയും അവരുക്കത്തിന്റെ ദിവസങ്ങൾ അതിനെ വേർതിരിപ്പാൻ ദൈവമേ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന അവചനങ്ങളും ദൈവമേ ഞങ്ങളുടെ ആലോചനകളും ദൈവമേ അനുഗ്രഹത്തോടെ ഞങ്ങളെ തിരുസന്നിധിയിൽ നിർത്തുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ. ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ അവിടുന്ന് കൂടെ ഇരിക്കണമേ. പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവമേ കൂടുതൽ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ തക്കൊണ്ടും സ്വർഗം ഇടപെടണമേ. വചനം കേൾക്കുന്നവരിലും ദൈവമേ പങ്കിടുന്നവരിലും ദൈവം നിന്റെ ആത്മാവിനെ പകരണമേ. അടി എന്റെ ബലഹീനതിന് തപസ്സുമായിട്ട് നിൽക്കരുതേ. ദൈവമേ, അനുഗ്രഹത്തോടെ സ്വർഗം ചേർത്ത് നിർത്തണമേ. അവിടുത്തെ ക്രൂശിന്റെ മറവിൽ നിർത്തി ദൈവമേ അവിടുത്തെ ശബ്ദം ദൈവമേ പ്രിയ മക്കൾക്ക് കേൾക്കുവാൻ തക്കൊണ്ട് ദൈവമേ കൃതി ചെയ്യണമേ. ദൈവമേ, അവിടുത്തെ മർമ്മങ്ങളെ വിവേചരുവാൻ തക്കൊണ്ടും ഞങ്ങളുടെ ബുദ്ധിയെയും ജ്ഞാനത്തെയും നീ അവിടെ നിർദ്ദേശിപ്പിക്കണമേ. ദൈവമേ, അവിടെ ആയിരുന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിലെ യാഗമായ ദിവസത്തെ ഓർക്കുന്ന ആഴ്ച ദൈവമേ അനുഗ്രഹത്തിന്റെ നാളുകളായി വർത്തിരിപ്പാൻ തക്കൊണ്ട് ദൈവം സഹായിക്കണമേ. ഈ ആഴ്ച നടക്കുന്ന മൂറോൻ കൂതാശി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവമേ ഒരുങ്ങുന്ന ആ ദിവസങ്ങളാകുന്നു. ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷ അനുഷ്ഠിപ്പാൻ തക്കൊണ്ട് ഒന്ന് പിതാക്കന്മാർക്കിടെ ആകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂറോൻ കൂതാശിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സഭയെ മൊത്തമായി ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ മിത്രപൊലിച്ചവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹത്തിന്റെ കാര്യം ദൈവം സഹായിക്കണമേ. അടുത്ത ആഴ്ചയുടെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും ദൈവമേയുടെ ആയി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹത്തോടെ ആയിരിക്കാനും ദൈവമേ പുതിയ ആത്മീക അനുഭവം പകർന്നു തരുന്നതിന് കാരണമായി തീരുവാൻ ദൈവമേടെ ആക്കണമേ. ദൈവമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു നിലയിൽ ഇതിന് നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. കൃപയിൽ പൊതിയണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിസ്ഥിതി സഹായിക്കുന്ന ആളും ശുദ്ധനായിട്ട് തന്നെ നമുക്ക് അനുഗ്രഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച 19 അധ്യായത്തെ കുറിച്ചാണ് പഠിച്ചു. എന്റെ ആദ്യ ഭാഗത്തെ പകുതി 11 വാക്യങ്ങൾ 11 വാക്യത്തിന്റെ ആദ്യ ഭാഗത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞത് ഒന്നുകൂടൊന്ന് ചിന്തിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് എടുക്കാം. 19 രണ്ട് സന്തോഷ ഗീതങ്ങളാണ് ആദ്യത്തെ 10 പറഞ്ഞത്. അതാണ് നമ്മൾ ചിന്തിച്ചത്. ആദ്യത്തെ പാട്ട് ദൈവത്തിന്റെ നീതിയെ സ്തുതിക്കുന്നതായിരുന്നു. ബാബിലോണിലെ ശിക്ഷയിലൂടെ ദൈവം വെളിപ്പെടുത്തിയത് ദൈവത്തിന്റെ തന്നെ നീതി എന്നുള്ള ഒരു ആശയമാണ് ഇത് കണ്ടത്. 2 പാട്ടിൽ അത് കുഞ്ഞാടിന്റെ വിവാഹത്തെ പറ്റി സഭ മുഴുവനായി ഇരുന്ന് പാടുന്ന പാട്ടാണ്. Universal Rejoicing of the Whole Church എന്നുള്ളതാ. കുഞ്ഞാടിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ കുഞ്ഞാടിന്റെ സ്വർഗീയ സന്തോഷത്തിൽ നിത്യമായ സാന്നിധ്യവും ദൈവത്തിന്റെ നിത്യമായ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിച്ച് കഴിയുന്നതിന്റെ പ്രതീകമാണ് വിവാഹം. നമുക്കറിയാം വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്ന എന്നുള്ളതാണ്. ആ ഒരു വിവാഹ വിരുന്നിന്റെ ക്ലൈമാക്സിലാണ്, അതിനെ ഓർത്തുകൊണ്ടാണ് ആ സന്തോഷത്തെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നത്. ഇതിന്റെ സന്തോഷത്തിന്റെ കാരണം ദൈവത്തിന്റെ ഭരണം അഗതമായി എന്നുള്ളത് പറഞ്ഞു. കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു, തിന്മയെ പൂർണ്ണമായി നശിപ്പിച്ച് സർവശക്തനായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. വീണ്ടും പറയുന്നു, കുഞ്ഞാടിന്റെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്. ഉൾവാട് പുസ്തകത്തിലെ നാലാമത്തെ ഭാഗ്യാവസ്ഥയെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം അലക്കിയവർ കല്യാണ സദ്യക്ക് വിളിക്കപ്പെടും. നീതി പ്രവർത്തികളാവുന്ന വിശേഷ വസ്ത്രം ധരിക്കാത്ത ഒരുവനും കല്യാണ വിരുന്നിൽ സ്ഥാനമില്ല. നീതി പ്രവർത്തികളാകുന്ന വിശേഷ വസ്ത്രം, സംഘപ്പെട്ട വസ്ത്രം, അത് ധരിക്കാത്ത ഒരുവനും കല്യാണ വിരുന്നിൽ സ്ഥാനമില്ല എന്നും ഓർപ്പിച്ചു. ദൈവവും തന്റെ ജനവും തമ്മിലുള്ള ആഴമായ ബന്ധത്തെ സൂചിപ്പിക്കുവാനാണ് വിവാഹത്തിന്റെ പ്രതീകം. അത് പഴയ നിയമ പുസ്തകത്തിൽ ഉടനീളം ഉപയോഗിക്കുന്ന ഒന്നാണ്. അതും നമ്മൾ പല സന്ദർഭങ്ങളിലായിട്ട് അത് പറഞ്ഞ് ഓർത്തു. ഇനി തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയോടുള്ള ദൈവത്തിന്റെ സ്നേഹവും കരുതലും, ഒരു വശത്ത് സഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന സ്നേഹവും വിശ്വസ്തതയും സമർപ്പണവും, അത് മറ്റൊരു വശത്ത്. സ്വർഗീയ മണവാളൻ വിശ്വാസത്താൽ ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മണവാട്ടിയായ സഭയെ നിത്യവിരുന്നനായി കൂട്ടിക്കൊണ്ടുപോകുവാൻ ലോകാവസാനത്തിൽ വീണ്ടും വരും എന്നുള്ളതാണ് സഭയുടെ പ്രതീക്ഷ. മണവാളന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന സഭയാണ് മണവാട്ടി. ആ ഒരുക്കമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരിക്കൽ നമ്മെ രക്ഷിപ്പാൻ വന്നവൻ ഇനി നമ്മളെ ചേർപ്പാനായിട്ട് വരും. ഒരിക്കൽ മുൾക്കിരീടവൻ കിരീടം ചൂടിയവൻ പൊൻകിരീടധാരിയായിട്ട് വരും. ഒരിക്കൽ കുറ്റക്കാരനെ പോലെ വിസ്തരിക്കപ്പെട്ടവൻ രാജാതിരാജനായി കടന്നു വരും. അതിനുവേണ്ടി ഒരുക്കത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടമാണ് സഭ. നമ്മുടെ ജീവിതത്തിന്റെ ഒരുക്കം, നമ്മുടെ ഗതാനുഭാഴ്ചകളൊക്കെ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒരുക്കുന്നതിനുള്ള നോയിമ്പുകള്, ആരാധനകള്, പ്രാർത്ഥനകള്, ഇതൊക്കെ ദൈവസന്നിധിയിൽ നമ്മെ ഒരുക്കത്തോടെ നിർത്തുന്നതിന് കാരണമായിട്ട് തീരണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. പത്താമത്തെ വാക്യത്തിൽ ജോൺ ഇൻസിസ്റ്റ് ദാറ്റ് ഏഞ്ചൽസ് ആർ നോ മോർ ദാൻ ദ സെർവൻസ് ഓഫ് ഗോഡ് ആൻഡ് ദാറ്റ് ഗോഡ് അലോൺ മസ്റ്റ് ബി വർഷിപ്ഡ്. മാലാഖയെ നമസ്കരിക്കരുത്, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് അവിടെ പറയുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, ദൈവത്തെ മാത്രമേ നമുക്ക് ആരാധിപ്പാനാ, ദൈവം മാത്രം ആരാധ്യനായിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഓർപ്പിച്ചു. രണ്ട് ടൈം പറയുന്നത് അഡൊറേഷൻ ആൻഡ് വെനറേഷൻ. അഡൊറേഷൻ ദൈവത്തിനുള്ളതാ, വെനറേഷൻ അതാണ് നമ്മുടെ പരിശുദ്ധന്മാരും ശുദ്ധമതികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്. വിശുദ്ധ കന്യമറിയാമിനോട് പറയുന്നുണ്ട്, ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. അതാണ് നമ്മൾ വെനറേഷൻ. ദൈവത്തിന് മാത്രമേ നമ്മൾ ആരാധന കൊടുക്കുകയുള്ളൂ, ദൈവത്തിന് മാത്രമേ നമ്മൾ ആരാധിക്കുകയുള്ളൂ. അത് യോഹന്നാൻ ഇവിടെ വളരെ വ്യക്തമായിട്ടിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഗോഡ് എലോൺ മസ്റ്റ് ബി വർഷിപ്ഡ് എന്നുള്ളതും ഞാൻ കൃത്യമായിട്ട് ഓർപ്പിച്ചു. പതിനൊന്നാം വാക്യത്തിന്റെ ആദ്യ ഭാഗം ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു, പതിനൊന്നാം വാക്യം മുതൽ ചിന്തിക്കാം. Now I saw heaven opened, and behold a white horse, and he who sat on him was called faithful and true, and in righteousness he judges and makes war. I saw heaven opened. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. A door standing open in heaven. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നാലാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. വീണ്ടും പതിനൊന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യവും പതിനഞ്ചിന്റെ അഞ്ചാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, A temple of God was opened in heaven. സ്വർഗത്തിൽ ദേവാലയം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ ഒരു ദേവാലയം. ഇവിടെ സ്വർഗം തന്നെ തുറന്നതായിട്ടാണ് പറയുന്നത്. മൂന്ന് ഇതായിട്ടാണ് പറയുന്നത്. ഇന്ന് സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു, സ്വർഗത്തിൽ ദേവാലയം തുറന്നത് കണ്ടു, മൂന്നാമത് ഇവിടെ പറയുന്നത് സ്വർഗം തന്നെ തുറന്നിരിക്കുന്നു. യുദ്ധവീരനായ മെസ്സിഹായും സൈന്യവും മൃഗത്തോടും കള്ളപ്രവാചകന്മാരോടും അവിടെ സഖ്യത്തിലേർപ്പിരിക്കുന്ന രാജാക്കന്മാരോടും യുദ്ധം ചെയ്യുവാനായി രംഗപ്രവേശം ചെയ്യുന്ന ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ആറാം അധ്യായത്തിൽ നാല് കുതിരകളുടെ കുറിച്ച് പറയുന്നുണ്ട്. നാല് നിറത്തിലുള്ള കുതിര, മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള ഒന്ന് വെള്ളയും ചുവപ്പും കറുപ്പും മഞ്ഞയും ഉള്ള കുതിര ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിലെ ആദ്യത്തെ ആളിനെ പോലെ ക്രിസ്തു വെള്ള കുതിര പുറത്ത് ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. Christ is presented as a warrior Messiah, a triumphant king. John sees Christ as the conqueror, a royal commander in white horse. The description of the great commander, by the seat of his empire, and that is in heaven, his throne is there, and his power and authority are heavenly and divine. അപ്പം ഈ വെള്ളക്കുതിര പുറത്തിരിക്കുന്നവന്റെ അതോറിറ്റി സ്വർഗീയമാണ്, അത് സ്വർഗത്തിൽ നിന്നുള്ളത്, അത് ദൈവികമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കണം. ആ സിറ്റിംഗ് ഓൺ വൈറ്റ് ഹോഴ്സ് ടു ഷോ ദ ഇക്വിറ്റി ഓഫ് കോസ് ആൻഡ് സർട്ടനിറ്റി ഓഫ് സക്സസ്. ഹിയർ ഇസ് എ പിക്ചർ വിച്ച് ഇസ് എസൻഷ്യലി ജൂയിഷ്. ജൂയിഷ് ഡ്രീംസ് വെർ ഫുൾ ഓഫ് ദ വാറിയർ മെസ്സിയ. Who would lead God's people to victory and smash his enemies? A white horse is the symbol of conqueror. Sainika vijayathinte adayalama. Because it was on a white horse that Roman general rode when he celebrated triumph. Roman ചക്രവർത്തിമാര് ഏതെങ്കിലും യുദ്ധം കഴിഞ്ഞ ഒരു വിജയശ്രീയിൽ ആളുകളായിരിക്കുമ്പോൾ അവര സന്തോഷം പ്രകടിപ്പിക്കുവാൻ വെള്ള കുതിരപ്പുറത്ത് സൈന്യ സമേതത്തോടെ അവര് ഈ രാജ്യം അവരുടെ ആ സാമ്രാജ്യം മുഴുവൻ ചുറ്റും. അതാണ് റോമൻ വെള്ളക്കുതിരയുടെ പ്രത്യേകത. അപ്പൊ അതിന്മേൽ ഇരിക്കുന്നതിന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. ദേശസംബോധന ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിലും മൂന്നിന്റെ ഏഴിലും അതെ അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് വെൽ ടു റിമെമ്പർ ദ ഹോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പിക്ചർ ലൈസ് ഇൻ ജൂയിഷ് എക്സ്പെക്ടേഷൻ ഓഫ് ദ ഫ്യൂച്ചർ ആൻഡ് ഹാസ് ലിറ്റിൽ ടു ഡു വിത്ത് ക്രൈസ്റ്റ് ഓഫ് ദ ഗോസ്പൽ ഹോസ് മീക്ക് ആൻഡ് ലോലി ഇൻ ഹാർട്ട്. പഴയ നിയമ ഭാഗത്താണ് യുദ്ധം ചെയ്യുന്ന മിശിഹ എന്നുള്ള ഒരു സങ്കല്പം വരുന്നത്. നമ്മുടെ പുതിയ നിയമ കാഴ്ചപ്പാടിൽ മഹത്വത്തോടെ വരുന്നവർ, മഹത്വവാനായി വരുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഹിസ് നെയിം ഇസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ. ഓൺ ദി അതർ ഹാൻഡ് ഇസ് സംതിങ് വിച്ച് ഇസ് വാലിഡ് ഫോർ ഓൾ ടൈം. ക്രൈസ്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ടു വേർഡ്സ്. One, he is faithful. അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പിസ്റ്റോസ് എന്നുള്ള വാക്കാണ്. ഇറ്റ് മീൻസ് ആബ്സല്യൂട്ട്ലി ടു ബി ട്രസ്റ്റഡ്, വിശ്വസിക്കാവുന്നത്. പിസ്റ്റോസ് എന്നുള്ള ഗ്രീക്കുകൾ ആബ്സല്യൂട്ട്ലി ടു ബി ട്രസ്റ്റഡ്. സെക്കൻഡ്, ഹി ഈസ് ട്രൂ. അതിന് അലിത്തിനോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അലിത്തിനോസ് ഗ്രീക്കുകൾ. It has two meanings. It means true in the sense that Jesus Christ is the one who brings the truth and who never at any time has any falsehood in anything that he says. Ellam seriyana ennulla artham. It means genuine as opposed to that which is unreal. Genuine aayittullada ennulla artham. Jesus Christ we meet reality. യഥാർത്ഥത്തിൽ ഉള്ളതിനെയാണ് നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നത്. വീണ്ടും പറയുന്നു, അവൻ ജഡ്ജാണ്, ദൈവത്തിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമെന്നും അവരെ ന്യായം വിധിക്കുമെന്നുമുള്ള തന്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയായതുകൊണ്ട് യോഹന്നാന്റെ ചിന്തയിൽ മൃഗത്തെയും അനുയായികളെയും നശിപ്പിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സത്യവും നീതിയുമാണ് വെളിപ്പെട്ടത്. അവൻ അവന്റെ നീതി എന്നുള്ള റൈറ്റസ്നെസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവൻ തിന്മയെ നശിപ്പിച്ച് സത്യവും നീതിയും കളിയാടുന്ന ദൈവരാജ്യം സംസ്ഥാപിക്കുന്നതിന്റെ അടയാളമാണ് ഈ ഒപ്പോസ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ തകർച്ച. He judges and makes war in righteousness. നീതിയോട് കൂടിയുള്ള ന്യായാധിപൻ. അപ്പം ഇത് അന്നത്തെ കാലഘട്ടത്തിലെ ആ അർത്ഥം, അതിന് വലിയ അർത്ഥമുണ്ട്. അഗൈൻ ജോൺ ഫൈൻഡ്സ് ഹിസ് പിക്ചർ ഇൻ ദ പ്രൊഫറ്റിക് വേർഡ്സ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെന്റ് വേർ ഇറ്റ് ഈസ് സെഡ് ഓഫ് ദ ചോസൻ കിങ് ഓഫ് ഗോഡ് വിത്ത് റൈറ്റസ്നെസ് ഹി ഷാൽ ജഡ് ദ പുവർ. ഐസയാ 11:4. John's age knew all about the perversion of justice. No one could expect justice from a heathen tyrant. In Asia Minor, even the tribunal of the proconsul was subject to bribery and the maladministration. Wars were martyrs of ambition and tyranny and oppression rather than to justice. But when the conquering Christ comes, his power will exercise in justice. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് ഓട്ടോക്രാറ്റുകളൊക്കെ രാജാക്കന്മാരുടെ ഒക്കെ നിലപാടുകൾ നോക്കുമ്പോൾ അവർക്ക് നീതിയെക്കാളും ഉപരി അവരുടെ രാജ്യം അവരുടെ കയ്യിൽ സേഫായിട്ട് ഇരിക്കുക എന്നുള്ള ഒരൊറ്റ ആശയമേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഏത് അനീതി പ്രവർത്തികൾ ചെയ്യുന്നതിനും അവർക്കൊരു മടിയുമില്ല. അപ്പൊ അത്രമാത്രം നിലയിലാണ് അവർ ഭരിക്കുന്നത്. അവരുടെ ജസ്റ്റിസ് നീതിനായ വ്യവസ്ഥിതിയും ബ്രൈബറിയും അതുപോലെയുള്ള പ്രവേശനവും ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ നീതിയെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് നോക്കും. വീണ്ടും 12-ാമത്തെ വാക്യം, His eyes are a flame of fire, and on his head are many royal crowns, and he has name written which no one knows except himself. The description of conquering Christ-നെ കുറിച്ച് അവനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒത്തിരി ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. He is faithful and true to his covenant and promise. He is righteous, has a penetrating insight, has a large and extensive dominion, many crowns for he is the King of Kings and Lord of Lords. His armor and that is verse are dipped in blood. His name, Word of God, a name that none fully known by himself. The army made of angels and saints. The weapons of his warfare, a sharp sword proceeding from the mouth. ഇതൊക്കെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസ് ആയിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് നോക്കും. ഒന്നാമത് പറയുന്നു, അവന്റെ കണ്ണ് അഗ്നിജ്വാല കൊത്തുക, തീ കൊത്തുക. ഒന്നാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഒരുപാട് പുസ്തകം തന്നെ പറയുന്നുണ്ട്. 1:14 and again 2:18, അഗ്നിജാലൊത്ത കണ്ണുകളുള്ളവൻ എന്നാണ് അവിടെ പറയുന്നത്. യാതൊന്നും അവന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നില്ല. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ കൺസ്യൂമിംഗ് പവർ ഓഫ് ദി വിക്ടോറിയസ് ക്രൈസ്റ്റ്. യാതൊന്നും അവന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരുന്നില്ല. അവന്റെ തലയിൽ അനേകം രാജമുടികൾ അവന്റെ നിത്യമായ രാജാധികാരത്തെ വെളിപ്പെടുത്തുന്നു. നിത്യമായ രാജാധികാരത്തെ വെളിപ്പെടുത്തുന്നു. ഓൺ ഹിസ് ഹെഡ് ഹി ഹാസ് മെനി ക്രൗൺസ്. ക്രൗണിനെ കുറിച്ച് പറയുമ്പോൾ ദ വേർഡ് നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ദ വേർഡ് യൂസ്ഡ് ഹിയർ ഫോർ ദ ക്രൗൺ ഇസ് ഡയാഡേമ വിച്ച് മീൻസ് റോയൽ ക്രൗൺ. വേറൊരു ക്രൗൺ ഉണ്ട്, സ്റ്റെഫാനോസ് വിച്ച് ഈസ് ക്രൗൺ ഓഫ് വിക്ടറി.
To be crowned with more than one crown may seem strange.
ഒരാളുടെ തലയിൽ ഒന്നേ കൂടുതൽ തൊപ്പുകൾ കിരീടങ്ങൾ ഇരിക്കുന്നത് നമുക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം.
But in the time of John, it was quite natural. It is not uncommon for a monarch to wear more than one crown in order to show that he was the king of more than one country.
അവർക്ക് പല പ്രവിശ്യകൾ കാണും. ഈ പല പ്രവിശ്യകളുടെ അധികാരികളായിരിക്കുമ്പോൾ ഓരോ പ്രവിശ്യയുടെയും പേരിൽ ഓരോ ക്രൗൺ അവരുടെ തലയിൽ വെക്കും. അപ്പൊ ഒന്നിൽ കൂടുതൽ ക്രൗൺ അവരുടെ തലയിൽ വെക്കും.
For instance, when Ptolemy entered Antioch, he wore two crowns or diadema. One showed that he was the lord of Asia and one showed that he was the lord of Egypt.
അത് മക്കാബിയുടെ പുസ്തകം 1 Maccabees 11:30.
On the head of the victor Christ, there are many crowns to show that he is lord of all kingdoms of the earth.
അനേകം രാജമുടികൾ എന്ന് പറയുന്നത് അവൻ അനേകം രാജ്യത്തിന്റെ അധിപതിയാണെന്ന്. ഹി ഈസ് ദ ലോർഡ് ഓഫ് ഓൾ കിങ്ഡംസ് ഓഫ് എർത്ത്. അതാണ് അവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. വീണ്ടും അവിടെ പറയുന്നു, അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാത്ത അവന്റെ നാമം. അത് അവന്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. എബ്രായ ചിന്തയിൽ ഒരാളിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതാ അതിന്റെ പേര്. He has a name known no one but himself. In Semitic thought, name expressed being. This passage whose meaning is observed, many suggestions on that. It has been suggested that the name is Kurios, the Lord. God has given Jesus Christ because of his complete obedience, and there the name is almost certainly Lord. Another suggestion, it is suggested that name is Yahweh. Yahweh in the word, that was a Jewish name for God. In Hebrew writing, there were no vowels. The vowels had to be supplied by the reader. No one really knows what the vowels in Yahweh. The name was in fact so holy it was never pronounced. യഹൂദന്മാർ യഹോവ എന്നുള്ള പേര് ഉപയോഗിച്ചിരുന്നില്ല. He usually pronounced Yehova. But the vowels in Yehova was really Hebrew word Adoni, which means Lord.
The name was used called God in order to avoid pronouncing the sacred name. Many scholars think the name should be Yahweh, YHWH, Yahweh എന്നുള്ളത്.
അതിനെ സീക്രട്ട് ടെട്രാഗ്രമേഷൻ എന്നാണ്, ദി സീക്രട്ട് ഫോർ ലെറ്റേഴ്സ്. അപ്പൊ യഹൂദന്മാര് യഹോവ എന്നുള്ള നാമം പോലും ഉപയോഗിച്ചിരുന്നില്ല.
It may be suggested that the name is one which can be revealed only at the final union of Christ and the church.
In the Ascension of Isaiah, they are saying, thou canst not bear his name until thou shalt ascend of the body.
അപ്പൊ final union മാത്രമേ ഇത് complete ആയിട്ട് അറിയാനായിട്ട് ഒക്കുകയുള്ളൂ എന്നുള്ളതാണ്.
There is a Jewish belief that no man could know the name of God until he had entered the life of heaven.
ദൈവത്തെ പൂർണ്ണമായി അവൻ ഹെവനിൽ ചെല്ലുമ്പോൾ മാത്രമേ അവൻ അറിയാനായിട്ട് ഒക്കുകയുള്ളൂ എന്നുള്ള ഒരു ചിന്തയുമുണ്ട്.
It may be that we shall never know the symbolism of the unknown name.
He has the very fine idea that the essence of the being of Christ, there must always remain something beyond man's understanding.
മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള ഒരു ചിന്തയാണ്.
മനുഷ്യാധാരം ചെയ്തുവെങ്കിലും ദൈവമെന്നുള്ള നിലയിൽ ക്രിസ്തുവിന്റെ ഉണ്മ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണ്.
എഴുതിയിട്ടുള്ള അവന്റെ പേര് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ.
പേരും ഉണ്മയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഴയ നിയമത്തിൽ ദൈവപുരുഷന്മാരും മാലാഖമാരും പേര് വെളിപ്പെടുത്തുവാൻ വിശ്രമിക്കുന്നത്. മോശയോട് പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 32:29 യാക്കോബ് പേര് ചോദിക്കുന്നുണ്ട്. ദൈവദൂതനോട് ചോദിക്കുമ്പോൾ അവിടെയും പേര് പേര് പറയുന്നില്ല. മാനോഹ പേര് ചോദിക്കുന്നുണ്ട്. നയാധിപന്മാരുടെ പുസ്തകം 13:18. അപ്പോൾ പേര് വെളിപ്പെടുത്തുക, പേര് എന്ന് പറയുന്നത് ഉണ്മ സത്തയെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ഉണ്മയും പേരും ഉണ്മയും നമ്മൾ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറിഞ്ഞു ഒരു പേര് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും നാം കൃത്യമായിട്ട് ഓർക്കണം. 13-ാമത്തെ വാക്യം, ഹീ ഈസ് ക്ലോത്ഡ് ഇൻ എ റോബ് ഡിപ്ഡ് ഇൻ ബ്ലഡ് and the name which he is called is the word of God. Here two further pictures of warrior Christ. Their life blood is sprinkled upon my garment and I have stained in my raiment. Isaiah 63:1-3 ഭാഗത്ത് പറയുന്നുണ്ട്, രക്തം തളിച്ച് അവന്റെ ഉടുപ്പ്. ഇപ്പം ഐസയ്യ പ്രവാചകന്റെ പുസ്തകം 63:1-6 ഭാഗത്ത് യഹോവയെ പറ്റി പറഞ്ഞിരിക്കുന്നത് മെസ്സിഹായിൽ പൂർത്തിയാക്കിയതായിട്ടാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. അവിടെ ഒന്ന് വായിക്കാം, നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി ജാതികളിൽ ആരും എന്നോടുകൂടി ഉണ്ടായിരുന്നില്ല. അവരുടെ രക്തം എന്റെ വസ്ത്രത്തിന്മേൽ തെറിച്ചു, എന്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. മിശ്രഹായുടെ രക്തത്തെ പറ്റി യോഹന്നാൻ പ്രത്യേകം പറയുന്നുണ്ടെങ്കിലും ഈ വേദഭാഗത്ത് അവന്റെ വസ്ത്രത്തിൽ തളിച്ചിരിക്കുന്നത് സ്വന്തം രക്തമല്ല, അവന്റെ ശത്രുക്കളുടെ രക്തമാണ്. His robe dipped in blood, not his own, but that of the enemy. R.S. Charles എന്ന് പറയുന്ന ഒരു തിയോളജിയൻ പറയുന്നത്, it is essential to remember that the heavenly leader is this time not a slave but a slayer. He is not a slain but a slayer. അവൻ ഇപ്പോൾ രാജാതിരാജനായി അവൻ വിജയശ്രീ ലാളിതനായിട്ടാണ് വരുന്നത്. പഴയനിയമ ഭാഗത്ത് അവന്റെ രക്തത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അവന്റെ രക്തമല്ല, ശത്രുക്കളുടെ രക്തമാണ് പുരണ്ടിരിക്കുന്നത്. മിസ്സിഹായുടെ രക്തം പുരണ്ട വസ്ത്രം വരുവാനിരിക്കുന്ന യുദ്ധത്തിന്റെ വിജയത്തിന്റെ അടയാളമാണ്. അപ്പൊ ഈ ശത്രുക്കളെ തോൽപ്പിച്ചു, ആ ശത്രുക്കളുടെ രക്തമാണ്, സ്വന്തം രക്തമല്ല ശത്രുക്കളുടെ രക്തമാണ് ദേഹത്ത് നിറണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. His name is word of God. അവിടെ നമ്മൾ ദൈവവചനത്തെ കുറിച്ച് തന്നെയാണ് വീണ്ടും പറയുന്നത്. അവന്റെ പേര് ദൈവവചനം എന്നാണ്. His name is word of God. Although the words are the same as the first chapter of the fourth gospel. യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. അഗൈൻ 1:14, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യം അവിടെ ദൈവവചനത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവവചനം ക്രിസ്തുവിനെ ദൈവത്തിന്റെ വചനമായിട്ട് ചിത്രീകരിക്കുന്നു. എബ്രായ ചിന്തയിൽ വാക്ക് ചൈതന്യരഹിതമായ ഒരു ശബ്ദമല്ല, ഉച്ചരിക്കുന്ന ആളിന്റെ ഇച്ഛയെ നിവർത്തിക്കുന്ന ഒരു ഏജന്റ് കൂടിയാണ്. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ ആ വാക്ക് എന്ന് പറയുന്നത് ഉച്ചരിക്കുന്ന ആളിന്റെ ഇച്ഛയെ നിവർത്തിക്കുന്ന ഒരു ഏജന്റാണ്. ദൈവത്തിന്റെ വചനം ദൈവ ഇഷ്ടം നിവർത്തിക്കുന്നു. എബ്രായ ലേഖന കർത്താവിന്റെ ചിന്തയിൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായ ഇരുവാഴ്ചയുള്ള ഏത് വാക്കിനേക്കാളും മൂർച്ചയുള്ളതാണ് എന്നും അവിടെ പറയുന്നുണ്ട്. ഡോക്ടർ ജോൺ പറ്റേഴ്സൺ പറയുന്നത്, ദ സ്പോക്കൺ വേർഡ് ഇൻ ഹീബ്രൂ വാസ് fearfully alive. It was not merely a vocable or sound dropped heedlessly from unthinking lips. It was a unit of energy charged with power.
വാക്കാണത്. അതിന്റെ പിന്നിൽ ഒരു ശക്തിയും ചൈതന്യവും നിലനിൽക്കുന്നു എന്നുള്ള ഒരാശയമാണ് അവിടെ പറയുന്നത്.
എബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായത്തിനുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യവഞ്ചങ്ങളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാവും.
ഇബ്രായലേഖനം 4:12.
When John here calls the Waraphi the word of God, he means that here in action in all the power of God's word. Everything that God has said and threatened and promised embodied in Christ.
അപ്പം ക്രിസ്തു പറഞ്ഞതും പ്രോമിസ് ചെയ്തതും പറഞ്ഞതും എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ തന്നെ അത് പൂർണ്ണമായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ വേണം നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്.
14 വാക്യം, ദ ആർമീസ് വിച്ച് ആർ ഇൻ ഹെവൻ ഫോളോഡ് ഹിം ഓൺ വൈറ്റ് ഹോഴ്സ് ക്ലോത്ഡ് ഇൻ ഫൈൻ ലിനൻ വൈറ്റ് ആൻഡ് പ്യുവർ.
സ്വർഗത്തിലെ സൈന്യം അവനെ അനുഗമിച്ചു. മാലാഖമാരാൽ അനുഗതരായിട്ടാണ് ക്രിസ്തു വീണ്ടും വരുന്നത് എന്നുള്ളത് പുതിയ നിയമ ഒരു ആശയമാണ്. മെസ്സിഹ രണ്ടാമത് വരും, മാലാഖമാരാൽ അനുഗതരായിട്ട് വരും. മർക്കോസിന്റെ സുവിശേഷം 8:23-13, 2 Thessalonians 1:7-8 ഇവിടെയൊക്കെ അങ്ങനെ ഒരു ചിന്തയാണ് കാണുന്നത്.
He has with him the armies of heaven. With this, we may compare Jesus' words at his arrest, when he said he could have had 12 legions of angels to fight for him. St. Matthew 26:53. The armies of heaven are the host of the angels. ഹോസ്റ്റ് ഓഫ് ദി ഏഞ്ചൽസ് എന്നുള്ള
കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ക്രിസ്തുവിനെ പരിചരിച്ച് മാലാഖമാരെ കുറിച്ച് പറയുന്നുണ്ട്. മഹത്വത്തിന്റെ ദിവസത്തിലും അവനോടുകൂടെ അവരുണ്ടായിരിക്കും. ഇവിടെ സൂചിപ്പിക്കുന്ന സൈന്യം ഒരുപക്ഷെ രക്തസാക്ഷികളുടെ വലിയ സംഘമായിരിക്കും. കാരണം വെളിപാട് പുസ്തകത്തിൽ വെള്ള വസ്ത്രം രക്തസാക്ഷികളുടെ വസ്ത്രമാണ്. രക്തസാക്ഷികൾ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവനെ അനുഗമിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ നന്മയുടെയും വിശുദ്ധിയുടെയും അടയാളമാണ് അവർ ധരിച്ചിരിക്കുന്ന നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. ആ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കർത്താവിനോടൊപ്പം അവര് കാണുന്നത് എന്നുള്ള ചിത്രമാണ് ഇവിടെ കാണുന്നത്, ഇവിടെ പറയുന്നത്.
15 വാക്യം, ഫ്രം ഹിസ് മൗത്ത് ദേർ കംസ് ഫോർത്ത് എ ഷാർപ്പ് എഡ്ജ്ഡ് സോർഡ് സോ ദാറ്റ് വിത്ത് ഇറ്റ് ഹി മേ സ്മൈറ്റ് ദ നേഷൻസ് ആൻഡ് ഹി വിൽ കൺട്രോൾ ദം വിത്ത് ആൻ അയൺ റോഡ് ഹി വിൽ ട്രീറ്റ് ദ വൈൻ പ്രസ് ഓഫ് ദ ആങ്കർ ഓഫ് ദ റാത്ത് ഓഫ് ഗോഡ് ദ ഓൾമൈറ്റി. ദ ഷാർപ്പ് സോർഡ് ഫ്രം ദ മൗത്ത് ഈസ് ജഡ്ജ്മെന്റ്.
പഴയ നിയമത്തിലുള്ള 3 പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മെസ്സിഹായുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നത്. 1, വായിൽ നിന്നുള്ള മൂർച്ചയുള്ള വാൾ. തന്റെ വായിൽ നിന്നുള്ള വാളാകുന്ന വിധിവാചകം അവൻ ശത്രുക്കളെ വിധിക്കുന്നു. ഒരുപാട് പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തുവിന്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവാഴ്ത്തലുള്ള വാൾ പുറപ്പെടുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. 1:6 Revelation 1:6, 1:16 and 2:12 അവിടെ നിക്കലോന്നവരോട് പോരാടുന്നത് ഈ വാളുകൊണ്ടാണ്. അധർമ്മമൂർത്തിയായ ക്രിസ്തു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കുമെന്ന് പൗലുസ്ലിഹ പറയുന്നുണ്ട്. 2 Thessalonians 2:18 ഈ പ്രതീകം തന്നെയാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലിഹ ഉപയോഗിക്കുന്നത്. 1, ഇവിടെ പറയുന്നു വാർച്ചയുൾ
വായിൽ നിന്നുള്ള മൂർച്ചയുള്ള വാൻ, രണ്ടാമത് ഇരുമ്പ് കോൽ കൊണ്ട് അവരെ നടത്തും. ഇരുമ്പ് കോൽ കൊണ്ട് അവരെ നടത്തും. രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് യഹോവയുടെ അഭിഷിക്തനെ പറ്റി, ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ നീ അവരെ ഉടയ്ക്കും. അപ്പൊ ഇരുമ്പ് കോൽ ഭരണത്തേക്കാൾ നശിപ്പിക്കുന്നതിന്റെ അടയാളമാണ്. നമ്മള് ഇടയ ദൗത്യം ആടുകളെ മേച്ചിൽ പുറത്തുകൂടി നടത്തുക എന്നുള്ളതാണ്. പക്ഷെ അതുപോലെ തന്നെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വവും ഇടയ ദൗത്യത്തിനുണ്ട്. അതും ഇവിടെ കാണാനായിട്ട് നോക്കും. ഇത് സംരക്ഷിക്കുന്നതിന്റെ ആ ഒരു ഭാഗത്തെയാണ് ഇവിടെ പറയുന്നത്. ഇരുമ്പ് കോൽ കൊണ്ട് ഞാൻ അവരെ മേയ്ക്കും എന്ന് പറയുന്നു. മൂന്നാമത് മുന്തിരിച്ചക്ക് എന്നുള്ള രാശയമാണ്. മുന്തിരിച്ചക്ക് പതിനാലാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. പതിനാലിന്റെ പത്തൊമ്പതിൽ പറയുന്നുണ്ട്, ഇവിടെ മുന്തിരിച്ചക്ക് ദൈവ കോപത്തെയും ക്രോധത്തെയും സൂചിപ്പിക്കുന്ന വാക്കാ. ദൈവ കോപത്തെയും ക്രോധത്തെയും, യുഗാന്ത്യത്തിൽ വിളവെടുപ്പിന്റെ ഒരു ചിത്രം. ഭൂമിയിലെ മുന്തിരി നിന്ന് മുന്തിരിക്കുലകൾ അറുത്തെടുത്ത് ചക്കിലിട്ട് പിഴിയുന്നു. അപ്പൊ ദുഷ്ടന്മാർക്കുള്ള ഭയാനകമായ ശിക്ഷാവിധിയുടെ ഒരു ചിത്രമാണ്. ക്രോധത്തിനെതിരെ ഇരയായ ശത്രുക്കളെ മുന്തിരി ചവിട്ടി മതിക്കുന്ന രീതിയിൽ നശിപ്പിക്കും. മുന്തിരിച്ചക്ക ദൈവ കോപത്തിന്റെയും ക്രോധത്തിന്റെയും അടയാളമാണ്. ഫ്രം ഹിസ് മൗത്ത് ഗോസ് ഫോർ എ ഷാർപ് ടു എഡ്ജ് സ്വോർഡ്. This description of warrior Christ comes from two Old Testament passages. He shall smite the earth with the rod of his mouth, Isaiah 11:4 and Psalms 2:9. Then the four verses. But then Aramatha Vakim, and on his robe and on his thigh he has a name written, King of Kings and Lord of Lords. King of Kings and Lord of Lords. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന് നാം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നത് കണ്ടു. One of the most difficult task ആണ് we have to discover the picture behind the statement that warrior Christ has the name King of Kings and Lord of Lords written on his robe and his side. Various suggestions, I know one day it has been suggested that the name is either embroidered on his girdle or engraved on his sword. Another suggestion, it is on the skirt of his general cloak, for that is where it would be easiest to read on a horseman. Another version, it is actually written on his thigh. Because it was sometimes the custom of to engrave the titles of stature of the time. So it is clear that the name is visible to all, and therefore probably the likeliest solution is that it was written on the skirt of the warrior Christ's robe, lying over his thigh as he rode upon the white horse. In any event, the name singles him as the greatest of all rulers, the only true divine one and the universal king. From vaividhyamarna swabhava vaividhyangalude aitukaludeyum adayalamayi mrugathinte shareerathil muluvan vivida dooshana naamangal undaru. Nal Kristuvinte മേലുള്ള നാമം എന്ന് പറയുന്നത് ഒറ്റ നാമമേ ഉള്ളൂ. രാജാതി രാജവും കർത്താതി കർത്താവും എന്ന ഒറ്റ നാമം, അത് ക്രിസ്തുവിന്റെ നന്മയിലുള്ള സ്ഥിരതയുടെയും വിശ്വസ്തതയുടെയും അടയാളമായിട്ടാണ് ഈ ഒറ്റ നാമം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ യോദ്ധാവായ ക്രിസ്തുവിന്റെ സാർവലൗകികമായ അതീശത്തെയും ലോകാവസാനത്തിൽ ശത്രുക്കളുടെ മേലുള്ള വിജയത്തെയും ചോദിപ്പിക്കുന്നതാണ് അവന്റെ പേര്. ഇതാണ് യഹോവയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അവന്റെ ഉടപ്പിന്മേലും തുടമേലും പേരെഴുതിയിരിക്കുന്നു. അപ്പോ ചിലവര് പക്ഷേ വാളിന്റെ ഉറവിലോ വാൾ തൂക്കിയിട്ടിരിക്കുന്ന അരക്കെട്ടിലോ ഒക്കെ എഴുതിയതും ആകാം. അങ്ങനെ ചിന്തിക്കാം. ലാസ്റ്റിലത്തെ പാർട്ടിലോട്ട് വരുമ്പോൾ 17 മുതൽ 17-18 വാക്യം. And I saw an angel standing in the sun, and he cried with a great voice to all the birds who fly in mid-heaven. Come, he said, assemble for the great feast which God will give you, that you may eat the flesh of kings, and the flesh of cattle, and the flesh of the mighty men, and the flesh of horses and those who ride them. And the flesh of all men, both free men, slaves, both small and great.
സ്വർഗം തുറന്നു, ക്രിസ്തുവും സൈന്യവും അന്തിമ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ആയിട്ടാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. ഇത് ആ യുദ്ധത്തിന് മുമ്പ് നാടകയുമായി മറ്റൊരു ദർശനം എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നു. ഒരു മാലാഹ സൂര്യനിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ വിജയത്തെ പറ്റി മുന്നറിയിപ്പ് നൽകുവാനായി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ മാംസം തിന്നുവാൻ പശുക്കളെ ക്ഷണിക്കുന്നു. ഇസക്കിയേൽ സുവാചകന്റെ പുസ്തകത്തിൽ ഗോഗിനെ കുറിച്ചുള്ള ആ ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്നത്. ഇസക്കിയേൽ സുവാചകന്റെ പുസ്തകം 39:17 മുതലുള്ള ഭാഗം ഞാൻ വായിക്കാം. മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സകലവിധ പക്ഷികളോടും എല്ലാം കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടത്, നിങ്ങൾ കൂടി വരുവീൻ, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രയേൽ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അർപ്പാൻ പോകുന്ന എന്റെ യാഗത്തിന് 4 പുറത്തു നിന്ന് വന്നുകൂടുവീൻ. നിങ്ങൾ വീരന്മാർ മാംസം തിന്നു, ഭൂമിയിലെ പ്രഭുക്കന്മാർ രക്തം കുടിക്കണം. അവരൊക്കെയും ബാഷാനിലെ തടിപ്പിച്ച ആട്ടുകൊറ്റന്മാരുടെയും കുഞ്ഞാടുകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും കാലുകളും തന്നെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറുത്തിരിക്കുന്ന എന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തരാകുവോളം മേധസ് തിന്നുകയും ലഹരിയാകുവോളം രക്തം കുടിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത്. എസ്കിയ പ്രവാചകന്റെ പുസ്തകം 39:17-20 വരെയുള്ള ഭാഗം. യുദ്ധം നിശ്ചയമായതുകൊണ്ട് മാലാഹ പക്ഷികളെ വിളിച്ചുകൂട്ടുകയാണ്. രക്ഷിക്കപ്പെട്ടവർ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കെടുക്കുമ്പോൾ ദുഷ്ടന്മാരുടെ മൃതദേഹങ്ങൾ മഹാദൈവത്തിന്റെ അത്താഴത്തിൽ സകല പക്ഷികൾക്കും ഭക്ഷണമാകും. തിന്മയുടെ ഒരു പൂർണമായ തകർച്ച, സമ്പൂർണമായ തകർച്ചയാണ് യോഹന്നാൻ ഇവിടെ കാണുന്നത്. ഗ്രാഫിക് പോർട്രയൽ ഓഫ് ട്രയംഫ് ഓഫ് ക്രൈസ്റ്റ് ഓവർ ആന്റി ക്രൈസ്റ്റ്. അത് മുഴുവനായ ഗ്രിം പിക്ചർ ഓഫ് ബേർഡ്സ് ഓഫ് പ്രേ ബീങ് ഇൻവൈറ്റഡ് ടു കം ഫ്രം ഓൾ ഓവർ ദ സ്കൈ ടു ബ്ലഡ് ദംസെൽഫ് ഓൺ ദ കോർപ്പസ് ഓഫ് ഫ്ലെയിം. ദ ഓൾഡ് ടെസ്റ്റമെന്റ് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഗോഗ് ആൻഡ് മാഗോഗിന്റെ പിക്ചറായിട്ട്. Speak to the birds of every sort and to all beasts of the field. You shall eat the flesh of Almighty and drink the blood of princes of the earth, of rams, lambs, and goats, of bulls. And you shall eat fat till you fill, and drink the blood till you are drunk at the sacrifice feast when I am preparing for you. അപ്പം തിന്മയുടെ പൂർണ്ണമായിരിക്കുന്ന ഒരു തകർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവസാനമായ അന്ത്യയുഗ യുദ്ധത്തിന്റെ ചിത്രമാണ് പിന്നെ കാണുന്നത്. ക്രിസ്തുവും സൈന്യവും ഒരു വശത്തും മൃഗവും പൂരാജാക്കന്മാരും അവരുടെ സൈന്യവും മറ്റൊരുത്തുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ഇത് യോഹന്നാൻ കണ്ട അർമഗദോൻ യുദ്ധത്തിന്റെ ഒരു ചിത്രമാണ്. യുദ്ധത്തിന്റെ വിശദാംശങ്ങൾ ഇവിടെ നൽകുന്നില്ല. അതെന്താ? സർവാധിപതിയായ ക്രിസ്തുവിനോട് ദീർഘമായി യുദ്ധം ചെയ്യുവാൻ തിന്മയുടെ ശക്തികൾക്ക് സാധിക്കത്തില്ല. ദ
the bloodthirsty picture is again far more in the line of Old Testament apocalyptic expectation than with the gospel of Jesus Christ. Bloodthirsty picture is the Old Testament apocalyptic expectation എന്നുള്ളത് ഇവിടെ കാണുന്നു. അത് പുതിയ നിയമത്തിൽ നമ്മൾ ആ ഒരു പിക്ചർ അല്ല കാണുന്നത്, അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. And I saw the beast and all kings of the earth and their armies assembled to make war with him who rides the horse and with his army, and the beast was seized, and with him the false prophet who performed in his presence signs by which he deceived those who had received the mark of the beast and who worship his image. The two of them were cast alive into the lake of fire with worms and brimstone, and the rest were slain with the sword of him who rides the horse, with the sword which comes out of the mouth, and all the birds were glutted with their flesh. Here we have a repetition of imagery of chapter 13. The beast is Nero the Divisive. The false prophet is a provincial organization which administers Caesar worship. Those who have the mark of the beast, they who have worshipped at the sign of Caesar. The kings of the earth and their armies are the Parthian host, which Nero was lead again against Rome and against. അപ്പം യുദ്ധത്തിന്റെ വിശദാംശങ്ങൾ ഇവിടെ നൽകുന്നില്ല, കാരണം ക്രിസ്തുവിനോട് ദീർഘമായി യുദ്ധം ചെയ്യുവാൻ തിന്മയുടെ ശക്തികൾക്ക് സാധിക്കുകയില്ല. മൃഗത്തെയും കള്ളപ്രവാചകന്മാരെയും ക്രിസ്തു അനായാസേനെ പിടിച്ച് കെട്ടി ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ അവരെ തള്ളിക്കളഞ്ഞു. സഭയ്ക്കെതിരായി രാഷ്ട്രീയ ശക്തികളുടെ ഒരു പ്രതീകമാണ് ഈ മൃഗം. കള്ളപ്രവാചകന്മാരെന്ന് പറയുന്നത് അക്രൈസ്തവുമായ ശക്തിയെ ആരാധിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന മതപ്രസ്ഥാനത്തിന്റെ പ്രതീകവും കള്ളപ്രവാചകന്റെ ശിക്ഷകളുടെ കാരണം അടയാളങ്ങൾ ചെയ്ത് മനുഷ്യരെ തടിച്ചു എന്നുള്ളതും മൃഗത്തിന്റെ മുദ്ര മനുഷ്യർക്ക് നൽകുകയും അതിന്റെ പ്രതിമയായ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക എന്നുള്ളത് നമുക്കറിയാം, ഇത് നമ്മള് വളരെ ഫേമസ് ആണ്. പഴയ നിയമത്തിലെ സോദോം ഗോമോറായുടെ ഒരു ചിത്രമാണ്. ആ നാശത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളതാണ് ഗന്ധകവും തീപ്പൊയ്കയും. തിരുപ്പതി പുസ്തകം 19:24 നമ്മള് അത് കാണുന്നുണ്ട്. ജനസിസ് 19:24 യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നിധികളിൽ നിന്ന് ആകാശത്തു നിന്ന് ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിന് മുഴുവനും സകല നിവാസികൾക്കും ഉന്മൂലനാശം വരുത്തി. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38:22 കാണും. അപ്പോ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയുമാണ് ആദ്യം തീയിൽ തള്ളിയിടുന്നത്, പിന്നീട് പിശാചിനെയും മരണത്തെയും പാതാളത്തെയും ദുഷ്ടന്മാരെയും തള്ളിയിടുന്നതായി യോഹന്നാൻ ഇവിടെ കാണുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം എന്ന വാൾ കൊണ്ട് എതിർ ക്രിസ്തുവിന്റെ സൈന്യത്തെ കൊന്നൊടുക്കുന്നു. ദൈവത്തിനെതിരെ നിൽക്കുന്ന ശക്തികളുടെ മേലുള്ള ശിക്ഷാവിധിയുടെ ഒരു പ്രഖ്യാപനമാണ് ക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ. യുദ്ധത്തോടുകൂടെ ദൈവത്തിന്റെ അത്താഴം ഒരുങ്ങുന്നു. അപ്പൊ ദൈവത്തിന്റെ അത്താഴം അവിടെ വിരുന്ന എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ തിന്മയെ മുഴുവൻ കീഴ്പ്പെടുത്തി നന്മയുടെ ഒരു വിജയമാണ്. അതാണ് വിരുന്നിന്റെ സന്തോഷം. ഈ വിരുന്ന് ആഘോഷിക്കുമ്പോൾ പുറത്ത് ജീവജാലങ്ങളും ഈ ദുഷ്ടന്മാരുടെ മാംസം തിന്ന് അവരും തൃപ്തി അടയുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തിന്മയുടെ പൂർണ്ണമായിരിക്കുന്ന ഒരു വിജയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ അധ്യായത്തിന്റെ പൊതുവായിട്ട് മുഴുവനായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഒന്ന് കാണുകയാണെങ്കിൽ ഇന്ന് വായിച്ചെന്ന് കേട്ടത് യുദ്ധവീരനായ മെസ്സിഹ പ്രത്യക്ഷപ്പെടുന്ന ഒരു ചിത്രമാണ്
നമ്മൾ ഈ ഭാഗത്ത് കണ്ടത്.
അപ്പൊ യുദ്ധവീരനായ മെസിഹ യഹൂദാ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. പുതിയ നിയമ ചിന്തയിൽ മഹത്വവാനായ ക്രിസ്തുവിന്റെ ഒരു ചിത്രമാണ്. ഈ രണ്ടും ഓർക്കുന്നത് ദുഷ്ടന്മാരുടെ ശിക്ഷയും ദൈവജനത്തിന്റെ വീണ്ടെടുപ്പുമാണ്. പിന്നീട് നമ്മൾ കാണുന്ന മഹത്വാനായ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നു, അവന്റെ പ്രത്യേകതകൾ യാതൊന്നും അവന്റെ കണ്ണുകൾക്ക് അദൃശ്യമായിരുന്നില്ല. എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന, നീതിയോടുകൂടി വിധിക്കുന്ന, അതിന്റെ ആഴങ്ങൾ അറിയുന്ന ദൈവമാണ്. അവൻ നീതിയോടെ വിധിക്കുന്നു. അവന്റെ തലയിൽ അനേകം രാജമുടികൾ അവന്റെ നിത്യമായ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നു. അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാത്തവന്റെ നാമം അവന്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവന്റെ പേര് ദൈവവചനം. ദൈവവചനം ദൈവത്തിന്റെ ന്യായവിധി നടപ്പാക്കുന്ന യോദ്ധാവായ മെസ്സിഹായ. അപ്പം പഴയ നിയമ കൺസെപ്റ്റ് ഒരു മനുഷ്യന്റെ ഇച്ഛയെ അത് നടപ്പാക്കുന്ന ഏജന്റാണ് വചനം. അപ്പൊ ആ ഒരു രീതിയിൽ അതിനെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിലെ ലോഗോസ് എന്നുള്ള ആശയത്തെയും ബന്ധിപ്പിച്ചാണ് നമ്മൾ അവിടെ കണ്ടത്. ഇവിടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞു, അവൻ മാലാഖമാരാൽ അനുഗതനായിട്ടാണ് അവൻ വീണ്ടും വരുന്നത് എന്നുള്ള ആശയവും അവനെ കണ്ട. അവനെ അനുഗമിക്കുന്നവരുടെ നന്മയുടെയും ജീവിതവിശുദ്ധിയുടെയും അടയാളമാണ് അവൻ ധരിച്ചിരിക്കുന്ന നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. മിശിഹായുടെ പ്രവർത്തനത്തെ വിശദീകരിക്കാൻ പഴയ നിയമത്തിൽ നിന്നുള്ള മൂന്ന് പ്രതീകങ്ങളായിരുന്നു ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഒന്ന്, മൂർച്ചയുള്ള ഇരുവായ്ത്തിരയുള്ള വാൾ. രണ്ട്, ഇരുമ്പ് കോൽ. അത് നയിക്കുകയും അതുപോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നിനെ സൂചിപ്പിക്കുന്നു. വീണ്ടും മുന്തിരിച്ചക്ക, അത് ക്രോധത്തെയും കോപത്തെയും സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. വീണ്ടും രാജാതിരാജാവായ മെസ്സിഹ എന്ന ഒറ്റ നാമം. അവിടുത്തെ രാജാക്കന്മാര് ദുഷ്ടനാമങ്ങളൊക്കെ അവരുടെ ദേഹത്ത് വന്നു. ക്രിസ്തു ഒറ്റ നാമം മാത്രമുള്ളൂ. ക്രിസ്തുവിന്റെ നന്മയിലുള്ള വിശ്വസ്തയുടെയും സ്ഥിരതയുടെയും അടയാളമാണ് ഈ ഒറ്റ നാമം എന്നുള്ള ആശയം പറയുന്നത്. അവസാനമായി നമ്മൾ കണ്ട ഒരു മാലാഹ സൂര്യനിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ വിജയത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനായി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ മാംസം തിന്നുവാൻ പക്ഷികളെ ക്ഷണിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർ സന്തോഷത്തോടെ വിരുന്നിൽ സംബന്ധിക്കുമ്പോൾ പുറത്ത് പറവകൾ ദുഷ്ടന്മാരുടെ മൃതദേഹം ഭക്ഷണമായിട്ട് തിന്ന് തൃപ്തരാകുന്നു. അപ്പം തിന്മയുടെ മേലുള്ള ആത്യന്തികമായിരിക്കുന്ന ഒരു വിജയമാണ് അവിടെ കാണുന്നത്. ഇവിടെ യുദ്ധത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നില്ല. കാരണം സർവാധിപതിയായ ക്രിസ്തുവിനോട് യുദ്ധം ചെയ്യുവാൻ തിന്മയുടെ ശക്തികൾക്ക് ഒക്കുകയില്ല. യുദ്ധത്തെ കുറിച്ചൊക്കെ പറയുന്നെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് ഇതിനെ തീർക്കുന്ന, തീയിലിടുന്ന, തീയിലിടുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗം ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നു. നമ്മൾ 20-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അത് കടക്കുന്നില്ല. ഇനി 20-ാമത്തെ അധ്യായമാണ്. അവിടെ സാത്താനും വൃതർക്കുമുള്ള വിധിയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത് സാത്താനെ ബന്ധിക്കുന്ന ഒരു ചിത്രമാണ്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സഹസ്രം എന്നുള്ളത് ഒരു നീണ്ട കാലഘട്ടത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു ചെറിയ കാലഘട്ടം, ഒരു നീണ്ട കാലഘട്ടം. സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചുള്ളത് ആണ് അവിടെ പറയുന്നത്. 1000 സംവത്സരം എന്നുള്ളത് മില്ലിനിയം. അത് നമുക്കിനിയുള്ള ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ ആ ചാപ്റ്ററായിട്ട് അവിടെ ആരംഭിക്കുന്നില്ല. കേട്ടെല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു.
താങ്ക് യു അച്ഛാ. നമുക്ക് നാളെ ക്ലാസ് ഇല്ല. നാളെ 40-ാം വെള്ളിയാഴ്ചയുടെ ആരാധനകൾ നടക്കുന്ന സമയമാണ് നാളെ വൈകുന്നേരം.
അതുപോലെ
ആ അടുത്ത ആഴ്ചയില്ല, അടുത്ത ആഴ്ച ആശാഴ്ചയാണ്. വെള്ളിയാഴ്ച പ്രിപ്പറേഷൻ, വ്യാഴാഴ്ച അല്ലെങ്കിൽ പ്രസംഗയുടെ ശുശ്രൂഷയാണ് ബുധനാഴ്ച വൈകിട്ട്. അപ്പം അടുത്ത ആഴ്ചയും ക്ലാസ് ഇല്ല. ഇനി അടുത്ത ക്ലാസ് അതെ ഈസ്റ്റ് കഴിഞ്ഞുള്ള ബുധനാഴ്ച, അതാണ് അടുത്ത ക്ലാസ്. ഇനി ഈസ്റ്റ് കഴിഞ്ഞുള്ള ബുധനാഴ്ച. അപ്പൊ നമ്മളിതുവരെ 18 വരെയുള്ള അധ്യായങ്ങൾ കുസ്റ്റാൻസ് തന്നിട്ടുണ്ട്. അത് കിട്ടി, എല്ലാവർക്കും കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്തവർ യൂണിറ്റ് സെക്രട്ടറിമാരോട് ചോദിക്കുക, അവർ ഡിറക്ടർമാരോട് ചോദിച്ചാൽ അയച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും. അതുപോലെ നമ്മുടെ എസ് എ കോമ്പറ്റീഷൻ ഏപ്രിൽ 15-ാം തീയതി ആണ് എസ് എ കോമ്പറ്റീഷൻ. അതിന്റെ രജിസ്ട്രേഷനും തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ രജിസ്ട്രേഷൻ ഫോമും എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാർക്കും അയച്ചിട്ടുണ്ട്. അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. പേര് അവർക്ക് കൊടുത്ത് ആ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് 15-ാം തീയതി ഒരു 10-ാം തീയതിക്ക് മുമ്പ് അയച്ചു തന്നാൽ നല്ലതായിരുന്നു. ഏപ്രിൽ 10-ാം തീയതി അത് അയച്ചു തന്നാൽ നല്ലതാണ്. എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ഒന്നുകൂടെ ആവശ്യപ്പെടുന്നു. അടുത്ത ഈസ്റ്റിനും എല്ലാ ശുശ്രൂഷയ്ക്കും വേണ്ടി എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു. എല്ലാവർക്കും ഇന്ന് ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി. അതുപോലെ ഗുഡ് ഈവനിങ്.
ഓക്കെ, നമ്മൾ ഈ ആഴ്ച നമ്മുടെ മൂറോൻ കൂടാഴ്ച നടക്കുന്ന ദിവസമാണ്. കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ സാനിഫാഴ്ച ഏറ്റവും ഒരുക്കത്തോടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഈശ്വരം അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും വേണ്ടി ആയിരുന്നു പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയോട് സ്ഥലമിട്ടുന്നു. നിന്നെ വന്നിരിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുത്. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനായിട്ട് നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്ഥലം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ നിങ്ങളുടെ യാചനകൾ മികുമാറാകണമെന്ന് ദൈവമായ കർത്താവെ കൃപയിൽ സമർപ്പിക്കുന്നു. കേട്ട വചനങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളോട് ഇടപെട്ട ദൈവമേ വിധങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിരിക്കാൻ ദൈവമേടെ ആഗ്രഹമേ. രാത്രിയിൽ അവിടുത്തെ കൃപയിൽ വിശ്രമിക്കാൻ തക്കൊണ്ട് ഞങ്ങളുടെ അവിടുന്നെ ആഗ്രഹമേ. ഇത് ഞങ്ങളുടെ അടുത്ത ആഴ്ച ഏറ്റവും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാവുന്നു ഞങ്ങൾ കടന്നു വരുന്നത്. നീ ഞങ്ങൾക്ക് വേണ്ടി യാഗമായ ആ വലിയ കൽവറിയിലെ യാഗത്തെ ഓർക്കുവാനും ധ്യാനിക്കുവാനും പിന്നെ ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ ജീവിതത്തോട് ചേർത്ത് ബന്ധിപ്പിക്കുവാനും തക്കൊന്നുമുള്ള അനുഭവമാനിനെ വേർതിരുത്താൻ ദൈവം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ശുശ്രൂഷകൾ സംബന്ധിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. നീ യാഗമായത് ഞങ്ങൾക്ക് വേണ്ടിയാകുന്നു, നീ തുപ്പലേറ്റ് ഞങ്ങൾക്ക് വേണ്ടിയാകുന്നു. ദൈവമേ, നീ ജീവൻ വിടിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിയാകുന്നു. മനുഷ്യരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കടന്നു വന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ ദൈവമേ ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. അനുഗ്രഹീതമായിരിക്കുന്ന സിസ്റ്റർഹായുടെ അനുഭവവും ദൈവമേ രക്ഷാനുഭ ആഴ്ചയുടെ അനുഭവവും ദൈവമേ ഈശ്വരന്റെ അനുഭവവും ഒക്കെ യാഥാർത്ഥ്യമായ ഞങ്ങളുടെ ജീവിതത്തിൽ വഹിക്കാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ വചനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയന്റെ ബലഹീനതയൊന്നും കണക്കിടരുതേ. നിന്റെ ജനത്തോട് സംസാരിക്കണമേ. ഞങ്ങളെ ആത്മീയമായി ദൈവമേ പ്രബുദ്ധരാക്കണമേ. അടുത്തവരെ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകൾ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ആഴ്ച നടക്കുന്ന മുറോൺ കൂടാശയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുഖമൊത്തമായി ഒരുങ്ങുവാനും പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ദൈവമേ അനുഗ്രഹീതമായൊരു ശുശ്രൂഷ നിർവഹിക്കാനും തക്കോണം ശക്തി നൽകണമേ. വൈശുദ്ധ ബാബ തിരുമേനയും എല്ലാ തിരുമേനിമാരെയും ദൈവമേ ദിവസത്തിന്റെ തീരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പുറ തിരുമേനയും ഔസേസ് തിരുമേനയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് വിവിധമായൊരു ശുശ്രൂഷകൾക്ക് നേരം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ അവിടുത്തെ കൃപ കൂട്ടായിരിക്കണമേ. പരിശുദ്ധന്മാരെ സിദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികളും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധമായിട്ടുള്ള ആവശ്യ ഭാരങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരോട് ഇടപെടണമേ. രാത്രിയിൽ അവിടുത്തെ കൃപയിൽ വിശ്രമിക്കാൻ ദൈവമേടെയാകണമേ. പരിശുദ്ധന്മാരെ സിദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർവത്തിലുപരിയായ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് അനുഗ്രഹമായി അനുഷ്ഠിക്കണമേ. നാഥാ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥനയുള്ളതുമായ സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ.
ഗുഡ് നൈറ്റ് എവരിവൺ. താങ്ക് യു.